നമസ്കാരം ശ്രീ ഗോപൻ, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീ ഗോപൻ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ എന്ന വാക്കുകൾ ഒരുപക്ഷെ ഒരുപാട് മലയാളികൾക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന വാക്കുകളായിരിക്കും, പ്രത്യേകിച്ചും ഒരു 30-കൾക്ക് മേൽ പ്രായമുള്ള ആളുകൾക്ക് എല്ലാവർക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു യുവതലമുറയെ നോക്കുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിലേക്കുള്ള യുവതലമുറ പ്രത്യേകിച്ചും നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഓർമ്മയുണ്ടാകില്ല അല്ലേ?
അതെ, കാരണം ഈ ടെലിവിഷൻ വന്നത് ഈ കാലയളവിലാണല്ലോ. അപ്പൊ അതിനുശേഷം ആളുകൾ റേഡിയോ കേൾക്കാതെ ടെലിവിഷനിലേക്ക് പോയിരുന്നിരിക്കാം. പിന്നെ ഞാൻ വിട്ടിട്ടും റേഡിയോ വാർത്തകൾ വായന നിർത്തിയിട്ട് ഒരു 10-11 വർഷമായി.
കുറവാണ്. ഞാൻ ആദ്യം അത് തന്നെ ചോദിച്ചതിന്റെ കാരണം, താങ്കളുടെ ശബ്ദം ഒരുപക്ഷെ റേഡിയോയിൽ, റേഡിയോ അവതാരകൻ എന്ന രീതിയിൽ വാർത്തകൾ വായിക്കുന്നത് ഗോപനെ കേട്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും താങ്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ലോകം മുഴുവനും. അത് ഒരുപക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ താങ്കൾക്ക് തന്നെ അത് പറയാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തോന്നി. എന്താണ് ആ വാക്കുകൾ എന്നുള്ള കാര്യം? അതെ അതെ അതെ,
നോക്കട്ടെ, ഓർമ്മയിൽ നിന്നും തപ്പിയെടുക്കാമോ?
തീർച്ചയായും.
ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. എന്നാൽ ചിലർ പുക വലിച്ചു കയറ്റാൻ അത് ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങളെ ഒരു രോഗിയാക്കാൻ അത് മതി, ഒരു വലിയ രോഗി.
തീർച്ചയായും. ഞാൻ അത് ചോദിക്കാനുള്ള കാരണം, ഒരുപക്ഷെ ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ എല്ലാ മലയാളികൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ശബ്ദമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അതിനെ ചോദിച്ചത് ഞാൻ ആദ്യമേ. നമുക്ക് ആകാശവാണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ, താങ്കളുടെ തട്ടകം അതായിരുന്നല്ലോ. 68 വർഷത്തിന് ശേഷം ഡൽഹിയിലെ മലയാളം പ്രക്ഷേപണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി അവസാനത്തെ വാർത്തയും അവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനിപ്പിച്ചതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അത് കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
ഡൽഹിയിൽ നിന്നുള്ള ഭാഷാ പ്രക്ഷേപണങ്ങൾ അതത് സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ മുമ്പും നീക്കങ്ങളുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തും നീക്കങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് അവിടുത്തെ ഭരണകക്ഷികൾക്കും മറ്റും കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ആയിരുന്നിരിക്കണം. പിന്നെ കൈവിട്ടു പോകുമെന്ന ഭയം കൊണ്ടാവണം കേന്ദ്രത്തിലെ ഭരണകക്ഷികൾ ആ നീക്കങ്ങൾ ചെറുത്തു പോകുന്നു. പ്രഗത്ഭരായ എഡിറ്റേഴ്സും വാർത്താ പ്രക്ഷേപകരും ഉണ്ടായിരുന്ന സുവർണകാലം ക്രമേണ വഴിമാറി. പിന്നെ അവസാനം പ്രസാരഭാരതിയുടെ തീരുമാനപ്രകാരം ഡൽഹിയിൽ നിന്നുള്ള മലയാളം വാർത്തകൾക്ക് തിരശ്ശീല വേണം. ശ്രോതാക്കളെ ആകെ ഞടുക്കിയ ഒരു തീരുമാനമായിരുന്നു അത്. വിദേശ രാജ്യങ്ങളിൽ വരെ മലയാളികൾ കേട്ടിരുന്ന വാർത്തകൾ ഇനി കേരളത്തിനുള്ളിൽ തെരഞ്ഞെടുത്ത പോക്കറ്റിൽ മാത്രം കേൾക്കുന്ന അവസ്ഥ വലിയ കഷ്ടമാണത്. 40 വർഷത്തോളം വാർത്താ പ്രക്ഷേപണം നടത്തിയ ഒരാൾക്ക് അത് എത്രമാത്രം വേദനാജനകമായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. പ്രസാരഭാരതിയുടെ അപ്രായോഗികമായ ഒരു ആനവിട്ടിത്തം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ശ്രോതാക്കളെ ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. ശ്രോതാക്കൾ ഇല്ല ഇപ്പോ. മലയാള വാർത്തകൾ കേൾക്കുന്നത് തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് പോകുന്നത് ആലപ്പുഴ വരെ കേൾക്കുമായിരിക്കും. മറ്റേത് ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും മറ്റ് എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും എക്സം ഷോർട്ട് വേവിൽ കൂടെ മലയാളികൾ കേട്ടിരുന്നതാണ്. ലോകമെമ്പാടും ശ്രോതാക്കൾ ഉണ്ടായിരുന്ന ഒരു വാർത്താ പ്രക്ഷേപണമായിരുന്നു ഡൽഹിയിൽ നിന്നുള്ള മലയാളം വാർത്തകൾ. ആ വാർത്തകൾക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വാസ്തവത്തിൽ ഞടുക്കിയ ഒരു തീരുമാനം.
പക്ഷെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ നിന്നുള്ള പ്രക്ഷേപണം കേരളത്തിലേക്ക് മാറ്റിയപ്പോൾ, കേരളത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുകയും അതിന്റെ റീച്ച് അത് എല്ലായിടത്തും എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മാറ്റൽ കൊണ്ട് പ്രശ്നമുണ്ടോ? കാരണം വാർത്ത അവതരിപ്പിക്കുന്നത് എവിടെയിരുന്നാണ് എന്നുള്ള കാര്യം ശ്രോതാക്കൾക്ക് കൃത്യമായി അറിയാറില്ല, അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ആകാശവാണി വാർത്തകൾ ഡൽഹി എന്ന് പറയുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലായാലും ഡൽഹിയിലായാലും അതിന് മറ്റൊരു പ്രസക്തി ഉണ്ടോ?
അല്ല, അത് അതിന്റെ പ്രശ്നം ഈ രാഷ്ട്രീയമായിട്ടുള്ള കക്ഷി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ വാർത്തകൾക്ക് പ്രാധാന്യം കുറയും. കാരണം ആ സമയം അവരവിടെ ഉള്ള ലോക്കൽ ആയിട്ടുള്ള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതായിരിക്കും ചെയ്യുക. വാർത്തകളുടെ ആ സ്വഭാവം തന്നെ മാറും. പിന്നെ വേറെന്നുള്ളത്, ഇപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ നിന്നായിരിക്കണം ബുള്ളറ്റിൻസ് തയ്യാറാക്കി വിടുന്നത്. മലയാളത്തിലല്ല, എന്റെ ബേസ് ബുള്ളറ്റിൻ ഡൽഹിയിൽ നിന്ന് തന്നെ ആയിരിക്കും, ഡൽഹി ന്യൂസ് റൂമിൽ നിന്ന് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റിൽ വലിയ മാറ്റം ഉണ്ടാവില്ലായിരിക്കും. പിന്നെ വേറെന്നുള്ളത്, ഇവിടെ ഡൽഹിയിൽ സ്ഥിരം നിയമനങ്ങൾ നിർത്തിയിട്ട്, ഡൽഹിയിൽ നിന്നല്ല, റേഡിയോയിൽ, ഓൾ ഇന്ത്യ റേഡിയോയില് സ്ഥിരം നിയമനങ്ങൾ നിർത്തി. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നിട്ട് ഇത് ഇപ്പോൾ അപ്പൊ നിലവിലുള്ളവർ അവരുടെ ടേം കഴിയുന്നവരെ, അതായത് ഔദ്യോഗിക കാലാവധി 60 വയസ്സ് വരെ തുടരാം, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ തീരുമാനം. അതോടെ തുടങ്ങി ഈ റേഡിയോയുടെ കൂപ്പുകൂതർ, ഒരു അറപ്പവനം എന്ന് പറയുന്നത്. റേഡിയോയെ ഇഗ്നോർ ചെയ്യായിരുന്നു, റേഡിയോയെ ഈ ടെലിവിഷൻ വന്നതോടുകൂടി ടെലിവിഷന്റെ അതിപ്രസരം കാരണമാണോ എന്നറിയില്ല, ഏതായാലും റേഡിയോക്ക് അത് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ അധികൃതർ തയ്യാറായില്ല. പ്രത്യേകിച്ച് പ്രസാർഭാരതി വന്നതിന് ശേഷം ഗവൺമെന്റിനും ഒരു അതിൽ നിയന്ത്രണമുള്ള ബോർഡ് തന്നെയാണ്, എന്നാൽ തന്നെയും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്.
എന്തായാലും താങ്കൾ 39 വർഷം ഡൽഹിയിൽ ആകാശവാണിയിൽ ഉണ്ടായിരുന്നു, 2001 വിരമിക്കുന്നത് വരെ. താങ്കളുടെ ഓർമ്മയിൽ എടുത്തു പറയാവുന്ന ഒരു നല്ല നല്ല അനുഭവങ്ങൾ, ഈ 39 വർഷത്തിലെ വാർത്താ അവതരണ അനുഭവങ്ങൾ എന്താണുള്ളത്?
ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്, 40 വർഷമായിട്ട് പത്രങ്ങളും MPമാരും ഒക്കെ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഗൾഫ് മലയാളികൾക്ക് വേണ്ടി മലയാളം പ്രക്ഷേപണം ഇവിടെ ഡൽഹിയിൽ നിന്ന് ദേശീയ തലത്തിൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. അത് പാർലമെന്റിൽ MPമാർ പലതവണ ഉന്നയിച്ചതാണ്, അതൊന്നും നടന്നില്ല. എന്നിട്ട് മലയാള വാർത്തകളുടെ, ഡൽഹി മലയാള വാർത്തകളുടെ 50ാം വർഷം ഇത് നടക്കുമ്പോഴേക്ക് ഈ പ്രശ്നം ഉന്നയിക്കുകയും അന്ന് ഉണ്ടായിരുന്നു അന്നത്തെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞു 40 വർഷമായിട്ടുള്ള ഡിമാൻഡ് 40 ദിവസത്തിനുള്ളിൽ ആകാശവാണി നടപ്പാക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി. അത് ഈ ഒരു സാധാരണ മന്ത്രിമാർ പറയുന്നവരോടൊരു വാചകമായിട്ടുണ്ടെങ്കിലും പത്രങ്ങൾ മുഴുവൻ അത് ഏറ്റെടുത്തു. പിറ്റേന്ന് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വന്നു 40 ദിവസത്തിനകം ഗൾഫ് പ്രക്ഷേപണം. അങ്ങനെ ആ വർഷം ഗൾഫ് ബുള്ളറ്റിൻ തുടങ്ങാൻ കഴിഞ്ഞു. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഇതായിട്ട്. പിന്നെ എല്ലാ ദേശീയ നേതാക്കളുടെയും ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് എല്ലാ ദേശീയ നേതാക്കളുടെയും ദേഹവിയോഗം വാർത്ത, പിന്നെ ശാസ്ത്രീയ നേട്ടങ്ങൾ ഇന്ത്യയുടെ, സ്പോർട്സ് നേട്ടങ്ങൾ, അങ്ങനെ പലതും ആദ്യമായിട്ട് മലയാളികളെ അറിയിക്കാൻ കഴിയുന്നതിന്റെ ഒരു ചരിതാർത്ഥതയുണ്ട്.
എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ, രാജീവ് ഗാന്ധിയുടെ ഒക്കെ മരണ വാർത്ത ആദ്യമായി മലയാളികളെ അറിയിച്ച താങ്കളായിരുന്നു തോന്നല്ലേ?
അതെ അതെ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അങ്ങനെ എത്ര എത്ര ദേശീയ നേതാക്കളുടെ യോഗം. പിന്നെ ലോക വാർത്തകളും അതുപോലെ അന്ന് മലയാളികൾ കേട്ടിരുന്നത് ഈ ബുള്ളറ്റിനിലൂടെയാണ്. റീജിയണൽ ന്യൂസിലുള്ള പ്രാദേശിക വാർത്തകളിൽ ഇങ്ങനെയുള്ള ലോക വാർത്തകൾ ഉണ്ടാകാറില്ല. അങ്ങനെ വിജ്ഞാനവും വാർത്താ പ്രാധാന്യവും ഉള്ള എല്ലാ വാർത്തകളും കേട്ടിരുന്നത് ഇതുകൊണ്ടാണ്.
തീർച്ചയായും. എന്തായാലും ഇപ്പൊ താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ ടി വി വന്നപ്പോൾ TVയുടെ അതിപ്രസരം കാരണം റേഡിയോ വല്ലാതെ താഴേക്ക് പോയി എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ FM റേഡിയോയിലൂടെ കേരളത്തിൽ, ഇന്ത്യയിൽ റേഡിയോ സംസ്കാരമുണ്ട്. FM റേഡിയോ കേൾക്കുമ്പോൾ താങ്കൾക്ക് ആ ഒരു പഴയ റേഡിയോ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു തോന്നാറുണ്ടോ?
ഒരു കണക്കിൽ പറഞ്ഞാൽ FM റേഡിയോയാണ് മൃതപ്രായമായിരുന്ന റേഡിയോയ്ക്ക് ഒരു പുതുജീവൻ നൽകിയതെന്ന് പറയാം. കാരണം ലിസണർഷിപ്പ് വീണ്ടെടുക്കാൻ അത് വളരെ സഹായിച്ചിട്ടുണ്ട്. പുതിയ അവതരണ ശൈലിയും മറ്റും, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, യുവതലമുറയിലെ ശ്രോതാക്കളെ റേഡിയോയിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെന്ന് പറയാം. ഒരു വേറൊന്നുള്ളത്, ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ടെലിവിഷനെ അപേക്ഷിച്ച് കൂടുതൽ അക്സസബിലിറ്റി റേഡിയോയ്ക്ക് അവകാശപ്പെടാം. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ആ പെട്ടിക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതിൽ സഞ്ചരിക്കുമ്പോഴും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും പരിപാടികൾ കേൾക്കാം. അങ്ങനെയുള്ള ഒരു പ്രാധാന്യം റേഡിയോയ്ക്കുണ്ട്. അത് FM റേഡിയോയിലൂടെ തിരിച്ച് പിടിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ആ ലിസണർഷിപ്പ് ഉണ്ടാകും എന്നുള്ളത്.
എന്തായാലും അവസാനമായ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ആകാശവാണി ഡൽഹി മലയാളം പ്രക്ഷേപണം അവസാനിച്ചതോടെ കേരളത്തിന് പുറത്തിപ്പോൾ പൊതുമേഖലയിൽ മലയാളം പ്രക്ഷേപണം ഉള്ള ഏക സ്ഥലമായി ഓസ്ട്രേലിയ മാറിയിരിക്കുകയാണ്, SBS മലയാളം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു പൊതുമേഖല മലയാളം പ്രക്ഷേപണം നമ്മൾ 4 വർഷം പൂർത്തിയാക്കുകയും ചെയ്യുകയാണ്. താങ്കൾക്ക് എന്താണ് അതേക്കുറിച്ച് തോന്നുന്നത്? എന്താണ് അതേക്കുറിച്ച് അഭിപ്രായം താങ്കളുടെ?
വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായിലും മറ്റും മലയാളം റേഡിയോ നിലയങ്ങളുണ്ടെങ്കിലും അതെല്ലാം സ്വകാര്യ മേഖലയിലാണ്. ഇപ്പോ എന്റെ അറിവ് ശരിയാണെങ്കിൽ SBS മലയാളമാണ് ലോകത്തെ ഏക പബ്ലിക് സെക്ടർ മലയാളം ബ്രോഡ്കാസ്റ്റർ. അത് ശ്രേഷ്ഠ ഭാഷയെ മലയാളത്തിന്റെ വളർച്ചയിലും പുതുതലമുറയ്ക്ക് മലയാളത്തിന്റെ മാധുര്യം പകർന്നു നൽകുന്നതിലും SBS മലയാളത്തിന് വലിയൊരു പങ്ക് നിർവഹിക്കാനാകും. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു.
തീർച്ചയായും വളരെ നന്ദി ശ്രീ ഗോപൻ, താങ്കളുടെ ആശംസകൾക്ക് പ്രത്യേകിച്ചും. അതോടൊപ്പം തന്നെ ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് ആകാശവാണി അനുഭവങ്ങളെ കുറിച്ച് SBS മലയാളത്തിലൂടെ സംസാരിച്ചതിന്
സന്തോഷമായി. വിളിച്ചതിനും എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അവസരം തന്നതിനും ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.